നിത്യ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. എഫേസ്യർ 3:18-19. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിവാൻ പ്രാപ്തരാകുക. ഹാസ് ദ ക്രോസ് എനി മെഷർമെൻ്റ്? അവൻ നമുക്ക് വേണ്ടി ക്രൂശുമരണം വഹിച്ചത് നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ്. അമേരിക്കയുടെ തുറമുഖത്ത് 1863 വന്നു ചേർന്ന ഒരു കപ്പലിൽ അനേക വർഷങ്ങൾ ശത്രു രാജ്യത്ത് തടവിൽ പാർത്തിരുന്ന ചില സൈനികരുണ്ടായിരുന്നു. ഇവരിൽ പലരും മുറിവേറ്റവരും ചീഞ്ഞു നാറുന്ന വ്രണങ്ങളുള്ളവരുമായിരുന്നു. ഈ കൂട്ടത്തിൽ ഫിലഡൽഫിയയിൽ നിന്നുള്ള ഒരു യുവാവും ഉണ്ടായിരുന്നു. അവൻ്റെ സഹോദരൻ ഫിലഡൽഫിയയിലെ ധനികനായ ഒരു വ്യാപാരിയായിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ കപ്പലിലുണ്ടായിരിക്കുമെന്നുള്ള സന്ദേശം ലഭിച്ച വില്യം സഹോദരനെ സ്വീകരിപ്പാൻ തുറമുഖത്തെത്തി ക്ഷമയോടെ കാത്തുനിന്നു. സഹോദരൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ക്രമീകരണത്തോടെയാണ് വില്യം അവിടെ എത്തിയത്. തീരത്തണഞ്ഞ കപ്പലിൽ വില്യം തൻ്റെ സഹോദരനെ തിരഞ്ഞു. വികൃത രൂപത്തിൽ പഴുത്ത് അളിഞ്ഞ വ്രണവുമായി കിടന്ന സഹോദരൻ വില്യമിനെ തിരിച്ചറിഞ്ഞു. അവനെ പേർ ചൊല്ലി വിളിച്ചു. ശബ്ദം കേട്ട ദിക്കിലേക്ക് ധനികനായ വില്യം ഓടിയെത്തി. ദയനീയാവസ്ഥയിൽ കിടന്നവനെ താങ്ങിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി തൻ്റെ വീട്ടിലെത്തിച്ചു. തനിക്കുള്ളതെല്ലാം തൻ്റെ സഹോദരനും കൂടെ അവകാശപ്പെട്ടതാണെന്ന് വില്യം പ്രഖ്യാപിച്ചു. ദൈവസ്നേഹം ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ ഏതവസ്ഥയിലും മറ്റുള്ളവരെ ഇപ്രകാരം സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിക്കേണ്ടവരായ നാം ഓരോരുത്തരും ആ ക്രൂശിലെ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിക്കുകയാണ് വേണ്ടത്. പാരീസിലെ വിപ്ലവകാലത്ത് തടവുപുള്ളിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പുരോഹിതനെക്കുറിച്ച് ഒരിക്കൽ വായിച്ചതോർക്കുന്നു. വർണ്ണനാതീതമായ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവുമാണ് മരണസമയം കാത്തിരുന്നപ്പോഴും മരണസമയത്തും ആ പുരോഹിതന് ധൈര്യം നൽകിയത്, പ്രത്യാശ നൽകിയത്. എഫേസ്യർ 3:19 ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നാം എന്ത് ചെയ്യണം എന്ന് കാണാം. 1-ാമതായി, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. 1-ാമതായി, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നാം അവനിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 2-ാമതായി, നാം അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നണം. ഒരു വിശ്വാസിയുടെ വളർച്ചയുടെ അടിസ്ഥാനം യേശുവിൻ്റെ സ്നേഹമായിരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:21-ാം അധ്യായത്തിൻ്റെ 21-ാം മുതലുള്ള വാക്യങ്ങളിൽ താൻ സ്നേഹിച്ച് തന്നെ സ്നേഹിക്കുന്നവർ എന്ന് യേശു കരുതിയിരുന്ന രണ്ട് ശിഷ്യന്മാരെ പറ്റി യേശു പരാമർശിക്കുന്നത് കാണാം. 21-ാം വാക്യം മുതലേ, ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, അമൻ അമൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് അറിയുവാൻ ശിഷ്യന്മാർ അന്യോന്യം നോക്കി. 26-ാമത്തെ വാക്യത്തിൽ, ഞാൻ അപ്പഖണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ കാരണം പണസഞ്ചി അവൻ്റെ പക്കലായിരുന്നു. യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് കൊടുപ്പാനോ പോകുന്നതാണ് എന്ന് മറ്റുള്ളവർ കരുതി. പക്ഷേ യൂദ പോയത് തൻ്റെ ഗുരുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാനായിരുന്നു. അതിൽ യൂദ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് അവനോടും താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ പത്രോസിനോടും പറയുന്നുണ്ട്, കോഴി കൂവും മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. യേശു പറഞ്ഞിരുന്ന മുന്നറിയിപ്പ് ലഭിച്ചവർ തെറ്റുതിരുത്താതെ വീണ്ടും തെറ്റിൽ വീഴുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശുവിൻ്റെ നോട്ടം ബോധമുള്ളവനാക്കി മാറ്റി. ഗുരു അവൻ്റെ പാപം ക്ഷമിക്കുകയും ചെയ്തു. എന്നാൽ യൂദ തൻ്റെ തെറ്റിനെ തിരുത്തുകയല്ല ചെയ്തത്, അവൻ പശ്ചാത്താപമില്ലാത്തവനായി മാറി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന ഒരു പുതിയ കൽപ്പന അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ നല്ല ഗുരുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നവരായി മനുഷ്യർ തീർന്നിരുന്നു എങ്കിൽ ലോകം അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളിൽ വരാത്തവർക്ക് മറ്റൊരാളെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളിലുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയും. ഈ ദൈവസ്നേഹത്തെ നാം മനസ്സിലാക്കുക. അതിനാൽ ചോദിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ അനവധിയായി ദാനം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ചോദിക്കാം, കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസ് ഗുരുവിനെ ഒരിക്കലും പിന്നെ വേദനിപ്പിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോഴാണ് ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം എല്ലാം പത്രോസിനും മനസ്സിലായത്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു. ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ പത്രോസ് പിന്നീട് ഒരിക്കൽ പോലും തൻ്റെ ഗുരുവിനെ വേദനിപ്പിച്ചിട്ടില്ല. പത്രോസ് തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നും രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത് ക്രൂശിലെ സ്നേഹം കണ്ടതുകൊണ്ടാണ്, കണ്ടവനായതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് നമുക്ക് ധൈര്യം തരുന്ന വാക്കുകൾ പത്രോസ് എഴുതുവാൻ കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കണ്ട് അനുഭവിച്ച് അറിഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ്. പരിശുദ്ധാത്മ നിറവിൽ മനസ്സിലാക്കിയത് ഈ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. തന്നെ കാണിച്ചു കൊടുപ്പാൻ വന്നവനെയും യേശു വിളിച്ചത് സ്നേഹിത എന്നാണ്. വന്ദനം റബി എന്ന് പറഞ്ഞ് ലഭിച്ച പണം കയ്യിലുള്ളവൻ ലജ്ജയില്ലാതെ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനെ വിളിച്ചത് സ്നേഹിത എന്നാണ്. ആ വിളി കേട്ടിട്ടും പശ്ചാത്താപം വരാത്തവനാണ് യൂദ. എന്നാൽ ഗുരുവിനെ ശിക്ഷിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 27 അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന് കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കുറ്റമില്ലാത്ത രക്തത്തെയാണ് അവൻ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഒരു ചുംബനത്താലെന്ന് അവൻ മനസ്സിലാക്കി. അന്നും അവനതറിയാമായിരുന്നു. എന്നിട്ടും ആ തെറ്റ് ചെയ്യാൻ കാരണം പണത്തോടുള്ള ആഗ്രഹമാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പണത്തോടെ ജീവിത സൗകര്യങ്ങളോടുള്ള ആഗ്രഹം ക്രൂശിലെ സ്നേഹത്തെ നീ കാണാതെ പോകുന്നില്ലേ? നിന്നെ ഇത്രേ സ്നേഹിക്കുകയും നിന്നെ ഇത്രയും കരുതുകയും ചെയ്യുന്ന ആ ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ സുഖത്തിൽ ആണ്ടുപോകുന്ന ദൈവമക്കളെ, മടങ്ങി വരിക. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. പത്രോസിനെ നോക്കിയതുപോലെ നമ്മളെയും നോക്കുന്ന ഒരു കർത്താവിനെ ഒന്ന് കാണുക. ജീവിതത്തിൽ ഒരിക്കലും ഇനി അവനെ വേദനിപ്പിക്കയില്ല എന്നൊരു തീരുമാനമെടുക്കുവാൻ നമ്മൾക്ക് കഴിയുമോ? ക്രൂശിലെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം ഇതാർക്കും വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത ആ വലിയ സ്നേഹം ലോകത്തൊരുത്തരും തരാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് പകരം കൊടുക്കാനൊന്നുമില്ല. നമുക്ക് നമ്മെ തന്നെ അവൻ്റെ മുമ്പാകെ ഏൽപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ തീരുമാനം ദൈവത്തോട് പറയുക. കർത്താവേ, ഞാൻ ഇന്ന് വരെ ലോകത്തെ സ്നേഹിച്ചു, നിന്നെ സ്നേഹിച്ചില്ല. നിന്റെ സ്നേഹത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയില്ല. ആ ക്രൂശിലെ സ്നേഹത്തെ ഞാൻ കണ്ടില്ല. കർത്താവേ, എന്നോടത് ക്ഷമിച്ച് എന്നെ വഴി നടത്തണേ എന്ന് നിങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുമെങ്കിൽ ഏത് സമയവും നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മളെ സ്വീകരിപ്പാൻ അവൻ മതിയായവനാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്ര അധികമായി തരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിക്കാം. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി ജീവിപ്പാൻ നമുക്ക് സഹായകരമാകും. തന്നെ ഉപദ്രവിച്ചവനോട് ക്ഷമിക്കണേയെന്ന് പ്രാർത്ഥിച്ച ആ യേശുവിൻ്റെ സ്നേഹം, നമ്മെ ഉപദ്രവിക്കുന്നവരുണ്ട്, നമ്മളെ പല വിധത്തിൽ വേദനിപ്പിക്കുന്നവരുണ്ട്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെ പഠിപ്പിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം കൈക്കൊള്ളുമെന്ന് അരുളി ചെയ്ത കർത്താവേ, തെറ്റ് ചെയ്തവർക്ക് മടങ്ങി വരുവാനുള്ള അവസരം നൽകിയ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അപ്പനിൽ നിന്ന് അകലുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മറുനി വില നൽകുവാൻ അങ്ങ് തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. മറുവിലയുടെ വലിപ്പം എത്ര വലുതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സ്നേഹത്തിനായി സ്തോത്രം. ക്രൂശിലെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം ആർക്കും ചിന്തിപ്പാൻ പോലും കഴിയാത്ത വിധമുള്ളതിനാൽ നീതികേടിലേക്ക് തിരിയാതെ ആ സ്നേഹം അനുഭവിക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നവരായും ഞങ്ങളെ തീർക്കണമേ. ദൈവമേ, അതിനായി അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഞങ്ങൾക്ക് ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. BibleStudy.co.in വേണ്ടി ഇന്നത്തെ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ക്രൂശിലെ സ്നേഹം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.